പാഠം 13 സ്വർഗാരോഹണവും പ്രേഷിത ദൗത്യവും. ഉത്ഥാനാനന്തരം ഈശോ 40 ദിവസം ശിഷ്യരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ട് ദൈവരാജ്യത്തെക്കുറിച്ച് അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവർക്ക് വേണ്ട തെളിവുകൾ നൽകി. ജീവിക്കുന്നവനായി അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. 40-ാം ദിവസം ഈശോ അവരെ ബദാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി. ഒരുമിച്ച് കൂടിയപ്പോൾ അവർ അവനോട് ചോദിച്ചു, കർത്താവേ, അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ചു നൽകുന്നത് ഇപ്പോഴാണോ? അവൻ പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഇതു പറഞ്ഞിട്ട് കൈകളുയർത്തി അവിടുന്ന് അവരെ അനുഗ്രഹിച്ചു. അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു. അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച് രണ്ടു പേർ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. അവർ അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും അവർ ദേവാലയത്തിൽ കഴിച്ചുകൂട്ടി. ഈശോ അവരോട് നേരത്തെ ഇങ്ങനെ കൽപ്പിച്ചിരുന്നു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. പ്രേഷിത ദൗത്യം. യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലിയിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. എന്നാൽ ചിലർ സംശയിച്ചു. ഈശോ അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. സ്വർഗാരോഹണത്തിന് മുൻപായി ഈശോ ശിഷ്യരെ ഒരു ദൗത്യമേൽപ്പിച്ചു. സർവ്വലോകത്തിന് വേണ്ടിയുള്ള രക്ഷയുടെ സുവിശേഷം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തിക്കുവാനുള്ള ദൗത്യമാണ് ഈശോ ശിഷ്യർക്ക് നൽകിയത്. പഠിപ്പിക്കുക എന്നത് സഭയുടെ പ്രധാന ദൗത്യമാണ്. സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരെ മാമോദിസ വഴി ഈശോയിലേക്ക് ഉൾച്ചേർക്കുകയും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അവരെ നയിക്കുകയും ചെയ്യണം. ലോകം മുഴുവൻ പാപമോചനത്തിനായുള്ള അനുതാപം പ്രസംഗിക്കപ്പെടുമെന്ന കൽപ്പന, രക്ഷയുടെ സദ്വാർത്ത അറിയിക്കാനുള്ള നിർദ്ദേശം, ഇവയാണ് സ്ലീഹന്മാർ ഏറ്റെടുത്ത പ്രേഷിത ദൗത്യം. സ്ലീഹാകാലം. ആരാധന വത്സരത്തിലെ 6-ാമത്തെ കാലമാണ് സ്ലീഹാകാലം. പന്തകുസ്ത തിരുനാളിലാണ് ഈ കാലം ആരംഭിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ പൂരിതരായ സ്ലീഹന്മാർ സുവിശേഷ സന്ദേശവുമായി ലോകമെങ്ങും പോവുകയും സഭാസമൂഹങ്ങൾക്ക് അടിസ്ഥാനമിടുകയും ചെയ്തതിനെ ഈ കാലം അനുസ്മരിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ, സ്ലീഹന്മാരും സഭയും തമ്മിലുള്ള സുദൃഢമായ ബന്ധം, ആദിമസഭയുടെ ചൈതന്യം, സഭയുടെ പ്രേഷിത സ്വഭാവം എന്നിവയാണ് സ്ലീഹാകാലത്ത് നാം അനുസ്മരിക്കുന്ന പ്രധാന രഹസ്യങ്ങൾ. സ്ലീഹാകാലത്തെ 1-ാം വെള്ളി സ്വർണവെള്ളി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പത്രോസ് യോഹന്നാനുമൊത്ത് ദേവാലയത്തിലേക്ക് പോയപ്പോൾ ദേവാലയ കവാടത്തിങ്കൽ വെച്ച് സുഖപ്പെടുത്തിയ മുടന്തനോട് പറഞ്ഞ വാക്കുകളിൽ നിന്നാണ് ഈ പേരുണ്ടായത്. വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസറായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന പത്രോസ് ലീഹായുടെ വാക്കുകളാൽ അയാൾ സൗഖ്യം പ്രാപിച്ചു. ഈ സംഭവത്തെയാണ് ആ ദിനം അനുസ്മരിപ്പിക്കുന്നത്. പന്തക്കുസ്ത തിരുനാൾ. സ്വർഗാരോഹണത്തിന് ശേഷം 10-ാം ദിവസം പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ എഴുന്നള്ളി വന്ന സംഭവമാണ് ഈ തിരുനാളിന് അടിസ്ഥാനം. സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതും അന്നാണ്. സഭയിൽ വസിക്കാനും സഭയെ നയിക്കാനുമായി പരിശുദ്ധാത്മാവിനെ അയച്ചതിൻ്റെ അനുസ്മരണം പന്തക്കുസ്തായിലുണ്ട്. സഭയിലും സഭാമക്കളിലും പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നിറയാൻ സഹായിക്കുന്ന തിരുനാളാണിത്. ലോകാതിർത്തികൾ വരെയും. ഈശോ നിർദ്ദേശിച്ചിരുന്നതനുസരിച്ച് ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ലഭിക്കുന്നതുവരെ ശിഷ്യന്മാർ ജെറുസലേമിൽ തന്നെ വസിച്ചു. പന്തക്കുസ്ത തിരുനാളിൽ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചറിഞ്ഞ ശിഷ്യന്മാർ സുവിശേഷ പ്രഘോഷണത്തിനായി യാത്രയായി. മാർത്തോമാസ് ലീഹ ഈശോയുടെ സുവിശേഷവുമായി ഭാരതത്തിലേക്ക് വന്നതുപോലെ മറ്റു ശിഷ്യന്മാർ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ദൈവവചനമെത്തിക്കാൻ തീക്ഷ്ണതയോടെ ഇറങ്ങിത്തിരിച്ചു. 12 പേരിൽ പെട്ടവനല്ലെങ്കിലും ഉദ്ധാനശേഷം ഈശോ അപ്പസ്തോലനായി തിരഞ്ഞെടുത്ത വിശുദ്ധ പൗലോസ് ആദിമസഭയിലെ ഏറ്റവും വലിയ പ്രേഷിതനായിത്തീർന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ. പുതിയ നിയമഗ്രന്ഥത്തിലെ 5 പുസ്തകമാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ. പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താലെ ശക്തരായ ശിഷ്യ സമൂഹവും ആദിമസഭയും എപ്രകാരമാണ് ജീവിതസാക്ഷ്യം നൽകിയതെന്ന് ഈ ഗ്രന്ഥം വിവരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു സമൂഹത്തെയാണ് നാം ഇതിൽ കാണുക. അതിനാൽ പരിശുദ്ധാത്മാവിൻ്റെ സുവിശേഷമെന്നും ഈ പുസ്തകം അറിയപ്പെടുന്നു. ലേഖനങ്ങൾ. സഭയുടെ വളർച്ചയുടെ ഭാഗമായി അപ്പസ്തോല പ്രവർത്തനങ്ങൾക്ക് ശേഷം പുതിയ നിയമത്തിൽ തുടർച്ചയായി 21 ലേഖനങ്ങൾ രൂപപ്പെട്ടു. അതിലെ 14 ലേഖനങ്ങൾ പൗലോസിൻ്റെ പേരിൽ അറിയപ്പെടുന്നു. ഇവയ്ക്ക് പിന്നാലെ വരുന്ന 7 ലേഖനങ്ങൾ കാതോലിക ലേഖനങ്ങൾ എന്നറിയപ്പെടുന്നു. കാരണം അവ ഒരു പ്രത്യേക സഭയെയോ വ്യക്തികളെയോ ഉദ്ദേശിച്ചുള്ളവയല്ല, സാർവത്രിക സഭയ്ക്കായി എഴുതപ്പെട്ടവയാണ്. യാക്കോബ്, പത്രോസ്, യോഹന്നാൻ, യൂദാ തദേവൂസ് എന്നിവരാണ് ഈ ലേഖനങ്ങളുടെ കർത്താക്കൾ. പത്രോസ് 2, യോഹന്നാൻ 3 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. വിശ്വാസ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇവ നൽകുന്നു. ഓരോ ക്രൈസ്തവനും പ്രേഷിതൻ. സ്ലീഹന്മാർ തങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഈശോയെ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ തങ്ങളുടെ അറിവും കഴിവും പൂർണ്ണമായും ഉപയോഗിച്ചു. അതിനായി ജീവൻ പോലും ബലിയർപ്പിച്ചു. എങ്കിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സുവിശേഷം എത്തിക്കാനുള്ള ദൗത്യം ഇനിയും പൂർണ്ണമായിട്ടില്ല. ഇനിയും അത് തുടരേണ്ടത് മാമോദിസ സ്വീകരിച്ച ഓരോ ക്രിസ്തു ശിഷ്യനിലൂടെയുമാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നാം മാമോദിസ സ്വീകരിക്കുമ്പോൾ ഈ സുപ്രധാന ദൗത്യം അവിടുന്ന് നമ്മെ ഭരമേൽപ്പിക്കുന്നു. മനുഷ്യൻ്റെ നിത്യരക്ഷയാണ് സുവിശേഷ സന്ദേശത്തിൻ്റെ ലക്ഷ്യം. ഈ രക്ഷയാകട്ടെ ഈശോമിശിഹായിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈശോ കർത്താവാണെന്ന് വ്യക്തമായി പ്രഘോഷിക്കണം. ജീവിത മാതൃകയാണ് ഏറ്റവും ശക്തമായ സുവിശേഷ പ്രഘോഷണം. നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷം പ്രഘോഷിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിക്കുകയും അവരോടുകൂടെ എന്നും ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്ത മിശിഹായെ, നിന്റെ സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് പാടാം. ഗാനം. രക്ഷകനാർന്നൊരുയർപ്പിൻ്റെ സാക്ഷികളാം തൻ സ്ലീഹന്മാർ, റൂഹാതൻ ബലമുൾക്കൊണ്ടു ഭീതി വെടിഞ്ഞു കരുത്തോടെ, തിരുവുദ്ധാനത്തിൻ ചരിതം പാരിടമെല്ലാം അറിയിച്ചു. കവിത. ഉദ്ധിതനായൊരു കർത്താവിൻ സാക്ഷികളായി സ്ലീഹന്മാർ, റൂഹ വന്നു വസിച്ചവരിൽ അവരോ ബലമുള്ളവരായി, ഭീതി വെടിഞ്ഞവർ സുവിശേഷം പാരിടമെങ്ങും ഘോഷിച്ചു. നമ്മൾക്കവരുടെ കാലടികൾ പിന്തുടരാം പുരുമോദമോടെ. ദൈവവചനം വായിക്കാം, വിവരിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 50-53 വരെയുള്ള വാക്യങ്ങൾ. വഴികാട്ടാൻ ഒരു തിരുവചനം. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായം 15 വാക്യം. നമുക്ക് പ്രവർത്തിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8-9 അധ്യായങ്ങൾ വായിച്ച് പൗലോസ് ലീഹായുടെ മാനസാന്തര കഥ വിവരിക്കുക. എൻ്റെ തീരുമാനം, അവസരം കിട്ടുമ്പോഴെല്ലാം ഞാൻ ഈശോയെക്കുറിച്ച് സംസാരിക്കും.